2021 മാർച്ച് 28 ഞായർ വാരാന്ത്യ കൗമുദി ഒന്നാം പേജിൽ നിന്ന് തോറ്റവന്റെ വിജയഗാഥ. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന മുദ്രാവാക്യം മുഴങ്ങുന്ന ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തോറ്റിട്ടും ചരിത്രം എഴുതിയ നെയ്യേറ്റിൻകരക്കാരൻ ആർ ജോസിന്റെ ജീവിതം വായിക്കാം. അക്ഷരങ്ങൾ നേരെ ചൊവ്വെ വായിക്കാനും എഴുതാനും അറിയാതെ 10 ക്ലാസ് തോറ്റവൻ ആത്മവിശ്വാസം ആയുധമാക്കി. DYSP ഡോക്ടർ ആർ ജോസായ കഥ പ്രചോദനത്തിന്റെ പാഠപുസ്തകമാണ്. ഫീച്ചർ തയ്യാറാക്കിയത് വിനോദ് ഇളകൊള്ളൂർ. ജോസ് എന്ന പഠിക്കാൻ ഒട്ടും മിടുക്കനല്ലാത്ത വിദ്യാർത്ഥിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു അധ്യാപകനുണ്ടായിരുന്നു നെയ്യേറ്റിൻകര കൂതാളി രാജേന്ദ്ര വിലാസം ഹൈസ്കൂളിൽ. 10 ക്ലാസ് എത്തിയിട്ടും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാത്ത ജോസിന് 1995 10 ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് ലഭിച്ചത് 8 മാർക്കായിരുന്നു. 10 ക്ലാസ് തോറ്റ അന്നത്തെ ജോസ് ഇന്നത്തെ DYSP ആണ്. 10 ക്ലാസ്സിലെ ദയനീയ പരാജയത്തിന് ശേഷം റാങ്കുകളോടെ നേടിയത് ഒട്ടേറെ ബിരുദങ്ങൾ. ഇപ്പോൾ ഡോക്ടറേറ്റും നേടി. കപ്പ് എന്ന ഇംഗ്ലീഷ് വാക്കിന് കുപ്പ് എന്ന് വായിക്കുമായിരുന്ന പഴയകാലമോർത്ത് ചെങ്ങന്നൂർ DYSP ഡോക്ടർ ആർ ജോസ് ചിരിക്കുന്നു. ഇച്ഛാശക്തിയിലൂടെ ജീവിത വിജയം നേടിയവന്റെ ആഹ്ലാദം മുഴുവനും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ആ ചിരിയിൽ. 4 അക്ഷരം പഠിച്ച് മുന്നോട്ടു പോകാൻ കഴിവില്ലാത്തവനെ വർക്ക്ഷോപ്പിൽ അയക്കാനായിരുന്നു വീട്ടുകാരുടെ തീരുമാനം. ജോസും അതിനൊരുങ്ങിയതാണ്. ഇടയ്ക്കെപ്പോഴോ മനസ്സൊരു തീരുമാനമെടുത്തു. എല്ലാവരും പഠിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന ലോകത്ത് താൻ മാത്രം എന്തിനു പിന്മാറണം? പഠിക്കണം, പഠിച്ചേ മതിയാകൂ. പിന്നെ പിന്തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഇംഗ്ലീഷ് അക്ഷരമാല കൃത്യമായി അറിയാത്ത 15-കാരന്റെ തീരുമാനം നടപ്പാക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അതിരുകളില്ലാത്ത ആത്മവിശ്വാസം കൊണ്ട് ഒടുവിൽ ജോസ് അത് നേടിയെടുത്തു. ആ ആത്മവിശ്വാസത്തിന്റെ കഥ ജോസ് പറയുന്നത് ചാരിതാർത്ഥ്യത്തിന്റെ പുഞ്ചിരിയോടെയാണ്. ആ പുഞ്ചിരിപ്പാഠമാണ് ഒന്നിനും കൊള്ളാത്തവരെന്ന് സ്വയം തോന്നുന്ന കുറെ ആളുകൾക്ക് പ്രചോദനമാവുന്നത്. തോൽവിയല്ല ജീവിതത്തിലെ അവസാനത്തെ വാക്കെന്ന് തെളിയിച്ച പരിശ്രമത്തിന്റെ കഥ. 8 നിലയിൽ പൊട്ടിയ കാലം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ തമിഴ്നാട് അതിർത്തിയായ കൂതാളിയിലായിരുന്നു ജോസ് വളർന്നത്. സാധാരണ കുടുംബം. പ്ലാന്റേഷനിലെ ചെറിയ ജോലികൾ കരാറെടുത്തിരുന്നത് ജോസിന്റെ അച്ഛൻ രാജയ്യനായിരുന്നു. അമ്മ മേരി വീട്ടമ്മ. 4 മക്കൾ. കൂതാളി സ്കൂളിലെ അധ്യാപകർ എഴുതി തള്ളിയ വിദ്യാർത്ഥിയായിരുന്നു ജോസ്. സ്കൂളിലെ ബാക്ക് ബെഞ്ച് അസോസിയേഷന്റെ നേതാവ്. സ്കൂളിൽ വരുന്നത് സമാന സ്വഭാവമുള്ള കൂട്ടുകാരുമായി കമ്പനി കൂടാനാണ്. പഠിക്കണം എന്ന ചിന്തയേയില്ല. അധ്യാപകർ ഉപദേശിച്ച് മടുത്തു. പിന്നെ ലോക പരാജയമായി എഴുതി തള്ളി. A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ മുഴുവൻ എഴുതാൻ അറിയാതെയാണ് ജോസ് എങ്ങനെയൊക്കെയോ 10 ക്ലാസ് വരെ എത്തിയത്. സ്വന്തം പേര് ഇംഗ്ലീഷിൽ എഴുതാൻ അധ്യാപകൻ ജോസിനെ പ്രത്യേകം പഠിപ്പിക്കുക പോലും ചെയ്തു. 4 അക്ഷരം മാത്രമുള്ളത് കൊണ്ടാണ് അന്ന് അത് മനഃപ്പാഠമാക്കിയതെന്ന് ജോസ് ഇപ്പോൾ പൊട്ടിച്ചിരിയോടെ പറയുന്നു. ഒരിക്കൽ അധ്യാപകനായ സെൽവരാജ് 10 ക്ലാസ്സിൽ പഠിപ്പിച്ചത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയാണ്. ക്ലാസ്സിനൊടുവിൽ കവിത വായിക്കാൻ സെൽവരാജ് ജോസിനോട് പറഞ്ഞു. ഒരക്ഷരം പോലും മിണ്ടാതെ ജോസ് നിന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ജോസ് വായിച്ചില്ല. അനുസരണക്കേട് കാട്ടിയ ജോസിനെ അദ്ദേഹം പൊതിരെ തല്ലി. ഒടുവിലാണ് ജോസ് ആ സത്യം അധ്യാപകനോട് പറഞ്ഞത്. എനിക്ക് വായിക്കാൻ അറിയില്ല സാർ. പാഠപുസ്തകങ്ങൾ കഷ്ടിച്ച് വായിക്കാൻ പോലും അറിയാത്ത ജോസ് എല്ലാവരെയും പോലെ പരീക്ഷ എഴുതിയെന്നേയുള്ളൂ. പ്രതീക്ഷിച്ചതുപോലെ തോറ്റു. ഇന്നത്തെ DYSP ഭാഷയിൽ പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടി. തോറ്റവന്റെ ജീവിതം. ജോസിന്റെ തോൽവി സ്കൂളിലോ നാട്ടിലോ വീട്ടിലോ സംസാര വിഷയമേ അല്ലായിരുന്നു. എല്ലാവരും നേരത്തെ ഉറപ്പിച്ചതായിരുന്നു ആ പരാജയം. ജോസിന്റെ ഭാവി കൂതാളിയിലെ അനേകം കൂലിപ്പണിക്കാരിൽ ഒരാളാകാനുള്ളതാണെന്ന് അവരെല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. ജോസിനെ പണിക്ക് വിടാനായിരുന്നു വീട്ടുകാരുടെ ആലോചന. ജോസും അതിന് സന്നദ്ധനായതാണ്. പിന്നീടായിരുന്നു കാര്യങ്ങൾ മാറി മറിഞ്ഞത്. പഠിക്കണമെന്നും കൂതാളിക്ക് പുറത്തുള്ള വിശാലമായ ലോകത്ത് സ്വന്തമായ മേൽവിലാസം ഉണ്ടാക്കണമെന്നും ജോസിന് തോന്നി. അത് തോന്നലല്ലായിരുന്നു, വലിയൊരു തീരുമാനമായിരുന്നു. 10 ക്ലാസ് പരീക്ഷ 2 എഴുതാനുള്ള ആ തീരുമാനമായിരുന്നു ജോസിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അത്രയും കാലം പിടിതരാതെ നടന്ന അക്ഷരങ്ങളും ആശയങ്ങളും ഓരോന്നായി പഠിച്ചെടുത്തു. പഠിക്കുക എന്ന ഒരു ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. പകലും രാത്രിയും അതിന് മാത്രമായി ചെലവിട്ടു. ആത്മവിശ്വാസമായിരുന്നു പ്രചോദനം. 10 ക്ലാസ് കഷ്ടിച്ച് കടന്നുകൂടിയതോടെ ഇനി വിടില്ലെന്നായി ജോസിന്റെ തീരുമാനം. ശാന്തിനികേതൻ പാരലൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് 3rd ഗ്രൂപ്പിൽ ചേർന്നു. 2nd ക്ലാസ്സോടെ വിജയിച്ചു. ധനുവച്ചപുരം VTM NSS കോളേജിൽ നിന്ന് 1st റാങ്കോടെ ഡിഗ്രി. കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് 1st റാങ്കോടെ MA. പാളയം ക്യാമ്പസിൽ നിന്ന് ലൈബ്രറി സയൻസിൽ മികച്ച വിജയം. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil നേടി. പഠനത്തിലെ മികവ് കണ്ട് അധ്യാപകർ ജോസിന് പ്രത്യേക പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഇതിനിടെ മലപ്പുറത്ത് പഞ്ചായത്ത് ക്ലർക്കായി ജോലി ലഭിച്ചെങ്കിലും അവധിയെടുത്ത് പഠനം തുടർന്നു. സിവിൽ സർവീസിന് ശ്രമിച്ചെങ്കിലും 4 മാർക്കിന്റെ കുറവിൽ പിന്നിലായി. സിവിൽ സർവീസ് പഠിച്ചതുകൊണ്ട് പിന്നീട് PSC ഉൾപ്പെടെയുള്ളവയുടെ നിരവധി പരീക്ഷകൾ വിജയിച്ച് പല ജോലികൾക്കും യോഗ്യത ലഭിച്ചെങ്കിലും പോലീസ് യൂണിഫോമിനോടായിരുന്നു ജോസിന് കമ്പം. പോലീസാണ് താരം. PSCയുടെ തസ്തികകളിൽ ഉയർന്ന ജോലികൾ പലതും വേണ്ടെന്ന് ജോസ് തീരുമാനിച്ചത് കാക്കിയോടുള്ള കമ്പം കൊണ്ടായിരുന്നു. അല്ലലും അലച്ചിലുമില്ലാതെ നല്ല ശമ്പളം വാങ്ങി ഉയർന്ന പദവിയിൽ ഇരിക്കാമായിരുന്ന ജോലികൾ വേണ്ടെന്ന് വെച്ച് കാക്കി തിരഞ്ഞെടുത്ത ജോസിനെ അന്ന് പലരും ഉപദേശിച്ചത് പോലീസ് പണി വല്ലാത്ത സമ്മർദ്ദമാണെന്നായിരുന്നു. പക്ഷെ ജോസ് പിന്മാറിയില്ല. 2003 പോലീസ് ട്രെയിനിയായി. നാദാപുരത്തായിരുന്നു പ്രൊബേഷൻ. പൊതുജന സൗഹൃദമായിരുന്നു ജോസിന്റെ മുഖമുദ്ര. ജനങ്ങൾ പോലീസിനെ ഭയക്കേണ്ടവരല്ലെന്നും ജനങ്ങളുടെ സുഹൃത്താണ് പോലീസ് എന്നുമുള്ള കാഴ്ചപ്പാടാണ് ജോസിനെ പോലീസ് സേനയിൽ വേറിട്ട് നിർത്തിയത്. ജനമൈത്രി പോലീസ് സംവിധാനത്തോട് കൂടുതൽ താല്പര്യം തോന്നിയത് സ്വാഭാവികമായിരുന്നു. ജനമൈത്രി പോലീസ് സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചും സേനയ്ക്കുണ്ടാക്കിയ മികവിനെക്കുറിച്ചും PhD ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെയാണ്. കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ CA ജോസുകുട്ടിയായിരുന്നു ഗൈഡ്. 10th class തോറ്റവൻ ഡോക്ടറേറ്റ് വരെ നേടിയ കഥ പറഞ്ഞു നിർത്തുമ്പോഴും ജോസിന്റെ മുഖത്തെ ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. ലൈബ്രറി സയൻസ് കോഴ്സിൽ ഒപ്പം പഠിച്ച ഷൈനിയുമായി അന്നുണ്ടായ പ്രണയം പിന്നീട് വിവാഹത്തിലെത്തിയത് കഥയിലെയും ജീവിതത്തിലെയും മറ്റൊരു വഴിത്തിരിവായി. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഷൈനി. അനഖ മീനാക്ഷി എന്നിവരാണ് മക്കൾ. പത്തനംതിട്ട ഓമല്ലൂരിലാണ് ഇപ്പോൾ താമസം. നേട്ടങ്ങളുടെ തിളക്കം. സംസ്ഥാന പോലീസ് മേധാവി നൽകുന്ന ഉന്നത ബഹുമതി നേടിയതാണ് ജോസിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം. പത്തനംതിട്ട ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയി പ്രവർത്തിക്കുമ്പോഴായിരുന്നു ബഹുമതിയായ കമന്റേഷന് അർഹനായത്. കേരളത്തിലെ ഈ നേട്ടം സ്വന്തമാക്കിയ ഏക സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ജോസ്. മികച്ച പ്രൊഫഷണലിസവും കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും പരിഗണിച്ചായിരുന്നു ബഹുമതി. രഹസ്യ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ നിരവധി റിപ്പോർട്ടുകളും രഹസ്യമായി നടത്തി വിജയത്തിലെത്തിച്ച ഓപ്പറേഷനുകളും മോക് ഡ്രില്ലുകളും പരിഗണിക്കപ്പെട്ടു. പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഏറ്റവും വേഗത്തിൽ നടത്തുന്നതിൽ പത്തനംതിട്ട ജില്ലയെ സംസ്ഥാനത്ത് രണ്ടാമതെത്തിച്ചതും ജോസിനെ ശ്രദ്ധേയനാക്കി. കോളേജ് വേണ്ട, കാക്കി മതി. പന്തളം SI ആയിരിക്കെ 2006 കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ UGC സ്കെയിലിൽ അധ്യാപകനായി ജോസിനെ ജോലി ലഭിച്ചതാണ്. പോലീസിന്റെയും കോളേജ് അധ്യാപകന്റെയും ശമ്പളത്തിൽ നല്ല വ്യത്യാസമുള്ളതിനാൽ അധ്യാപകനാകാൻ പലരും ഉപദേശിച്ചു. അധ്യാപനത്തോട് താല്പര്യമുണ്ടായിരുന്ന ജോസിനെയും കോളേജ് ലെക്ചറർ പദവി പ്രലോഭിപ്പിച്ചു. കോളേജിലേക്ക് പോകണോ എന്നായി ചിന്ത. പന്തളം CA ആയിരുന്ന ജഗദീഷിനോട് കാര്യം പറഞ്ഞു. ജഗദീഷ് ചോദിച്ചു, ഇവിടെ എത്ര കോളേജുകളുണ്ട്? അവയിലായി എത്ര പ്രിൻസിപ്പൽമാരും അധ്യാപകരുമുണ്ട്? പൊതുജനത്തിന് അവരെ ആരെയെങ്കിലും അറിയുമോ? പക്ഷെ പന്തളം SI ആയ ജോസിനെ ജനത്തിനറിയാം. ഇത് വേറിട്ട ഒരു പ്രൊഫഷനാണ്, പലതും ചെയ്യാൻ നിനക്ക് കഴിയും, നീ ഇവിടെ നിൽക്ക്. അങ്ങനെയാണ് ജോസ് അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ചത്.